ഇത് മാനുഷിക ഭാഷയിൽ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഒന്നാണ്. ഏറ്റവും പുണ്യവും പരിശുദ്ധവുമായ ഈ രാവിലെ സമയം നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം അതിനെക്കുറിച്ച് അനുഭൂതി ഉളവാക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ മതത്തെ യഥാർത്ഥമാക്കിയതിനെ പ്രതിനിധാനം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വിലയേറിയ പുത്രനായ അവൻ ഈ മുഴുവൻ ജാതിയെ വീണ്ടെടുക്കുന്നതിനായി വരികയും വീണ്ടും അവന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിന്റെയും ദിവസമാകുന്നു. കർത്താവ്, ഈ രാവിലെ സമയം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ആ മഹത്തായതും അതിശ്രേഷ്ഠമായ സമയത്തെ കൊണ്ടാടുന്നതിനു വേണ്ടിയാണ്. അത് ഞങ്ങളെ മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും കുഴിയിൽ നിന്നും പൂർണ്ണ ജയം പ്രാപിച്ചവരാക്കിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതായത് ഈ സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയതിനു ശേഷവും അങ്ങേ ആരാധിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഇപ്പോഴും അതിരാവിലെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ഇവിടെ കൂടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കെതിരായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ അതിക്രമങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെ താഴ്മയോടെ ഞങ്ങൾ ഏറ്റുപറയുകയും ഞങ്ങളുടെ പാപത്തിനായിട്ടുള്ള നിന്റെ പ്രായച്ചിത്തത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ നീ സൗഖ്യമാക്കണമേ. അവിടുത്തെ തിരുവെഴുത്തുകളെ വായിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ജീവിക്കുന്നതിനു വേണ്ടിയും വിശ്വസിക്കുന്നതിനു വേണ്ടിയും അവിടുന്ന് ഞങ്ങൾക്കായി വിട്ടുപോയിട്ടുള്ള എല്ലാ സത്യങ്ങളുടെയും അടിസ്ഥാനമാകുന്നു അത്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ കൂട്ടത്തിനു വേണ്ടി മാത്രമല്ല, എന്നാൽ ലോകമെങ്ങും കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ നിന്റെ വരവിനെ ആകാംക്ഷയോട് നോക്കിയും ഹൃദയങ്ങളിൽ അഭിലാഷിച്ചും കൊണ്ട് കാത്തിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇരുട്ടിലും അലങ്കോലപ്പെട്ട അവസ്ഥയിലും നിൽക്കുന്നു. അതായത് എന്തിനെങ്കിലും കുറിച്ച് എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ എന്തിനെങ്കിലും കുറിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ തകർക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. ഒരു ചെറിയ ബട്ടൺ അമർത്തുകയും ഈ മുഴുവൻ ലോകത്തെയും തുണ്ട് കഷ്ണങ്ങളാക്കുവാനും കഴിഞ്ഞേക്കാം. വലിയ ഭരണാധികൾ വഴി നമ്മോട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇനി എപ്പോഴെങ്കിലും യുദ്ധം വീണ്ടും നടക്കുകയാണെങ്കിൽ അത് വെറും കുറച്ച് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഓ, എന്നാൽ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വേറൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. എങ്കിൽ സഭയും ആ വലിയ മഹത്വമേറിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ വക്കത്താണ് നിൽക്കുന്നത്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഇന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. അവിടുത്തെ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനെയും പാട്ടുകൾ പാടുന്നതിനെയും സുവിശേഷം പ്രസംഗിക്കുന്നതിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പശ്ചാത്താപത്തോടുകൂടിയ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. രോഗികളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവിടത്തേക്ക് മഹത്വം കിട്ടാനും ഇടയാക്കണമേ. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. തിരുവചനത്തിൽ നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാവിലത്തേക്ക് വായിക്കാനുള്ള ഭാഗത്തെ എടുക്കാം. ഞങ്ങളോട് ക്ഷമിക്കണം, അതായത് ഈ പ്രഭാതകാലത്ത് ഞങ്ങളോടൊപ്പം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ നല്ലവരായി ജനങ്ങൾക്ക് വേണ്ടത്ര ഇരിപ്പിട സൌകര്യങ്ങളില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. വിവിധ സഭകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾ വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ ഏറ്റവും മഹത്വമേറിയ കർത്താവിന്റെ ആരാധനയ്ക്കായി കൂടിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും 22-ാം സങ്കീർത്തനം നിങ്ങൾക്കെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് വളരെ അസാധാരണമായ ഒരു ഭാഗമാണ് വായിക്കാൻ എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവം അസാധാരണമായവനാകുന്നു. ഈ പ്രഭാതകാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് യോഗം നിർത്തിവെക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം സൺഡേ സ്കൂൾ യോഗം 9:30 തുടങ്ങുന്നതാണ്. അതിനുശേഷം ഞായറാഴ്ച യോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെയുള്ള കുളത്തിൽ സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 6 മണിക്ക് ഇന്ന് രാത്രിയുള്ള രോഗശാന്തിയുടെ ശുശ്രൂഷയുടെ പ്രാർത്ഥനാ കാർഡുകൾ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആരെങ്കിലും വാത്സല്യപ്പെട്ടവർ രോഗികളായും ആവശ്യക്കാരെയും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവരെ ഇവിടെ കൊണ്ടുവരാൻ മറക്കരുത്. കുറച്ചു സമയത്തേക്ക് ഇത് എന്റെ അവസാനത്തെ യോഗമായിരിക്കും. എങ്ങനെയായാലും കുറച്ചു സമയത്തിന് ശേഷം നമുക്ക് വീണ്ടും ആകാൻ കഴിയും. ഞാൻ രാവിലെ 5 മണിക്ക് ലോസ് ഏഞ്ചലസിലേക്ക് പടിഞ്ഞാറേ തീരത്തുകൂടി ഒരു തുടർച്ചയായിട്ടുള്ള യോഗത്തിന് വേണ്ടി യാത്ര തിരിക്കുന്നതാണ്. ഇപ്പോൾ 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമറിയുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനായവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങളെ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനുമാകുന്നു. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ അവനെ രക്ഷിക്കട്ടെ. അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. എന്നാൽ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുലകുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടമെടുത്തിരിക്കാൽ എന്നെ വിട്ടങ്ങുന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു. ബാഷാൻ കൂട്ടന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഭുഭിക്ഷതയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധമിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായിട്ട് എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവണ്ണാ കൂട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിലിട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവരെന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവരെന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പങ്കെടുത്ത് എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവയാകുന്നിരിക്കരുതേ. എന്റെ തുണയായുള്ളവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളെങ്കിൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തിന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യെ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിന്റെ സർവ്വസന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചതുമില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്ക് എത്ര ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങളിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുക, ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക്
തിരിയും.
ജാതികളുടെ വംശങ്ങളൊക്കെയും ഇതിന്റെ മുമ്പാകെ
നമസ്കരിക്കും.
രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച്
കീർത്തിക്കും.
അവൻ വന്ന് ജനത്തോട് അവന്റെ നീതിയെ വർണ്ണിക്കും. ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവന്റെ നീതിയെ
വർണ്ണിക്കും.
കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോൾ വായിക്കപ്പെട്ട അവന്റെ വചനത്തോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രാവിലത്തെ ഈ സന്ദർഭത്തിലേക്ക് 5 വാക്കുകൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 5 വാക്കുകൾ കൂടെ എന്റെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് ഇന്ന് രാവിലെ ആരാധകരായി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ജീവിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽപ്പും തിരിച്ചുവരവും എന്നീ 5 വാക്കുകൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കവി ഈ പാട്ട് എഴുതിയപ്പോൾ തന്റെ കവിതയിൽ വളരെ നല്ലതുപോലെ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു, അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി, ഉയർക്കപ്പെട്ട് എന്നേക്കുമായി അവൻ എന്നെ നീതീകരിച്ചിരിക്കുന്നു. ഒരു ദിവസം അവൻ വരുന്നു. ഓ, എത്ര മഹത്വമേറിയതാണ് ആ ദിവസം! അവന്റേതുപോലെയുള്ള ഒരു ജീവിതം ഒരിക്കലും ഈ ഭൂമിയിൽ ആരും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ജനിച്ചപ്പോൾ അവൻ ദൈവം ജഡമായി വെളിപ്പെട്ടതായിരുന്നു. അവൻ പിതാവായ ദൈവം എന്താകുന്നു എന്നതിന്റെ പ്രകാശനമായിരുന്നു. അങ്ങനെ പിതാവായ ദൈവം സ്നേഹമായിരിക്കെ യേശു ആ സ്നേഹത്തിന്റെ പരിപൂർണ പ്രകടനമായിരുന്നു. തന്റെ അമ്മയുടെ സുന്ദരമായ കവളുകളിൽ അവന്റെ കുഞ്ഞുകരങ്ങൾ ആദ്യമായി സ്പർശിക്കപ്പെട്ടപ്പോൾ അതേസമയം തന്നെ അവൻ സ്നേഹമായിരുന്നു. അവിടെയാണ് അധികം പേരും അവൻ സ്നേഹമായിരുന്നു എന്നതിനെ തിരിച്ചറിയുന്നതിൽ തെറ്റിപ്പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതൊഴിച്ചുകൂടാൻ വയ്യാത്ത സ്നേഹമായിരുന്നു. അതായത് തന്റെ ഏകജാതനായ പുത്രനെ
നൽകുകയും
അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ സ്നേഹത്തെ പല വ്യത്യസ്തമായ രീതിയിൽ അവൻ പ്രകടിപ്പിച്ചു. അതത്രമാത്രമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്നേഹമേറിയ ജീവി അവനായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണത്. കൂടാതെ ഇവിടെയുള്ള അവന്റെ ജീവിതത്തിൽ വെച്ച് അവൻ ദൈവത്തെ പ്രകടമാക്കിയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നത് സ്നേഹമാകുന്നു. അവൻ ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ടതായ ഒരു സ്ത്രീ അവന്റെ മുമ്പിൽ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ അവൻ ഈ കാര്യം ചെയ്തത് വളരെ നല്ലതായി കാണിക്കുന്നു. അവർ അവളെ കുറ്റക്കാരത്തിയായി കണ്ടുപിടിച്ചു. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ അവർ അവളെ വലിച്ചിഴിച്ച് അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് നീ ഇവളെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞിട്ട് അവളോട് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത് എന്ന് അവളോട് പറഞ്ഞു. അവളെ തെരുവിലെറിഞ്ഞു കളയുന്നതിന് പകരം അവളുടെ മേൽ ഒരു കൂട്ടം ചെന്നായ്ക്കളെ പോലെ കയറിയിട്ട് വലിച്ചിഴിച്ചു കൊണ്ടുപോയി കല്ലെറിഞ്ഞിട്ട് അവളുടെ ജീവൻ അവൻ എടുത്തില്ല. അവന്റെ അലവും ദയവും സ്നേഹവുമുള്ള ഹൃദയം അവൾ മുങ്ങിക്കിടന്നിരുന്ന ആ പാപത്തിലേക്ക് താഴ്മയോടെ കടന്നു ചെന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത്. അതുപോലെ അവൻ ലാസറിന്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ മനുഷ്യജാതിയുടെ ദൈവം എന്തായിരുന്നു എന്നുള്ളതിനെ അവൻ പ്രകടിപ്പിച്ച വേറൊരു വലിയ സമയമായിരുന്നു അതെന്ന് ഞാൻ ചിന്തിക്കുന്നു. മനുഷ്യനാൽ ചെയ്യപ്പെടുന്ന ഏറ്റവും നീചമായ പാപം അവന് ക്ഷമിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, തന്റെ ക്ഷമിക്കത്തക്കവണ്ണമുള്ള സ്നേഹത്താൽ ഒരു കുറ്റക്കാരനെ കുറ്റമില്ലാത്തവനാക്കാൻ അവന് കഴിയും. എന്നാൽ മരണം നമ്മെ നിശബ്ദരാക്കി കിടത്തുമ്പോഴും അവൻ നമ്മെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാകുന്നു. മാർത്തയോടും മറിയോടും കൂടെ അവന്റെ കല്ലറയ്ക്കുള്ള വഴിയിൽ വെച്ച് അവൻ അതിനെ ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയതായിട്ട് ഞാൻ വിചാരിക്കുന്നു. തനിക്ക് ഏറ്റവും പ്രിയമായ ഒരു വ്യക്തിയുടെ ജീവനെ മരണം അടിച്ചു വെളിയിലാക്കിയ ആ വീട്ടിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവൻ ദൈവമായിരുന്നിട്ടും കൂടാതെ അവനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നിട്ടും അവന്റെ കല്ലറയ്ക്കലുള്ള വഴിയിൽ വെച്ച് അവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശക്തി തന്റെ വാക്കുകളിൽ കിടക്കുന്നുണ്ടെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവൻ അറിയാമായിരുന്നിട്ടും എന്നിട്ടും അവൻ മാർത്തയും മറിയയും അവരോടൊപ്പം ലാസറിനെ സ്നേഹിച്ചവരെയും കരയുന്നത് കണ്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്തായിരുന്നു അത്? അവന്റെ വലിയ സ്നേഹമറിയ ഹൃദയമായിരുന്നു. അവിടെയുള്ള മനുഷ്യരും അവന്റെ കൂട്ടുകാരും കഷ്ടത്തിലായിരിക്കുന്നത് അവൻ കണ്ടപ്പോൾ അവനും അവരോടൊപ്പം കഷ്ടത്തിലായി. ഹൃദയം നുറുങ്ങിയവരുടെ കൂട്ടത്തിൽ അവനെ കണ്ടെത്താൻ കഴിയുമെന്നറിയുന്നതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ കൈവിടുന്നവനായ ഒരുവനല്ല അവൻ. ഈ ഭൂമിയിലുള്ള അവസാനത്തെ ആശയും അവിടെ എത്തിച്ചേരാനുള്ളത് അവസാനിക്കുകയും എല്ലാം തകരുകയും ചെയ്യുമ്പോൾ അവൻ നമ്മോടൊപ്പം നിൽക്കുന്നു. അവനപ്പോഴും ദൈവമാകുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ ദൈവത്തിന്റെ ആവിഷ്കരണമായിരുന്നു. ഓ, തന്റെ ജനങ്ങൾ തന്റെ ആത്മാവിനാൽ എത്രമാത്രം അഭിഷേകം ചെയ്യപ്പെട്ടവരെ കാണാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമൂലം നമുക്കും അന്യോന്യം പരീക്ഷകളിലും പ്രയാസങ്ങളിലും പോകുവാൻ കഴിയുകയും അവന്റെ മനസ്സലവിനെ പ്രകടിപ്പിക്കാനും കഴിയും. അവന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും അതൊഴുകുന്നു. ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ അത് സഭയിൽ പ്രതിഫലിപ്പിക്കുന്നു. അതവൻ പറഞ്ഞിരിക്കുന്നതിനെ, അല്ലെങ്കിൽ ആ കവി പറഞ്ഞതിനെ വ്യക്തമായും പ്രകടിപ്പിക്കുന്നു. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു. ദൈവം സ്വയം യേശു ക്രിസ്തുവിൽ തന്നെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നതിൽ കൂടെ അവൻ ഈ ലോകം മുഴുവൻ മനുഷ്യവർഗത്തോടെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അവൻ കാണിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തോടെ തന്റെ തീരുമാനത്തെ അവൻ പ്രകടിപ്പിച്ചിരിക്കുന്നു. സ്നേഹിക്കപ്പെടാത്തവരെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം രാവിലെ നാം എത്രമാത്രം അതിൽ നിന്ന് വീണുകിടക്കുന്നു എന്ന് എന്നെ വിസ്മയപ്പെടുന്നു. നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, എന്നാൽ അവനെ സ്നേഹിക്കാത്തവരെ അവൻ സ്നേഹിച്ചു. ഈ ഭൂമിക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിൽ വെച്ച് ഏറ്റവും മഹത്തായതും അതിനെ ആദ്യമായി പ്രതിനിധാനം ചെയ്തതും അവനായിരുന്നു. അവൻ സ്നേഹിച്ചിരുന്നവരായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരാൽ അവൻ നിന്ദിക്കപ്പെട്ടിരുന്നു. അവനെ പോലെ ഒരു മനുഷ്യന് സ്നേഹിക്കാൻ കഴിയുകയില്ല. കൂടാതെ അവനെ പോലെ ഒരു മനുഷ്യനും ഇന്നുവരെയും വെറുക്കപ്പെട്ടിട്ടില്ല. അവർ അവനെ വെറുക്കുകയും നിന്ദിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ അത് അവന്റെ സ്നേഹത്തെ തടഞ്ഞില്ല. അവൻ ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവർ അവനെ നോക്കി പരിഹസിച്ചു. അതിനുശേഷം അവൻ ജീവിച്ചിരുന്ന ആ ജീവനാൽ മറ്റൊന്നുമല്ല, എന്നാൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യപ്പെട്ടു. കുറ്റക്കാരെ ക്ഷമിക്കുകയും രോഗികളെ സൌഖ്യമാക്കുകയും അതുപോലെയുള്ള നല്ല കാര്യങ്ങളെ ചെയ്തു. എന്നാൽ അവൻ ക്രൂശിനുമേൽ നെഞ്ചുവെച്ച് കിടക്കുമ്പോൾ അവന്റെ ചുറ്റുമായടത്ത് നിന്നവരുടെ പരിഹാസത്തിന്റെ തുപ്പലും കൊണ്ട് അവൻ അവിടെ കിടന്നു. അവിടെ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്റെ ദിവ്യമുഖത്ത് നിന്നും സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ അവൻ കരഞ്ഞു. പിതാവ് ഇവർ ചെയ്യുന്നതിനെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവന് മനസ്സിലാക്കാൻ കഴിയും. ദൈവമായിരിക്കും അവന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നാം ദേവിക്കപ്പെട്ടവരായിരുന്നപ്പോൾ അവന് നമ്മെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവമാകുന്നു, അവനത് മനസ്സിലാക്കുന്നു. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു. ഇതുപോലെ ഒരു ജീവിതം ഒരിക്കലും ജീവിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അത് സ്നേഹത്താൽ ചുറ്റപ്പെട്ടതായിരുന്നു. മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു. ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം ഒരു മരണത്തെ ആവശ്യപ്പെട്ടു. പാപത്തിന്റെ ശിക്ഷ മരണമത്രേ. അവിടെ യാതൊരു സ്ഥാനമാറ്റവും കഴിയുകയില്ല. മറ്റൊരാളുടെ മേൽ അത് എടുക്കുവാൻ വേറൊരു വഴിയുമില്ല. കാരണം ദൈവം പരമോന്നതനാകുന്നു. അവൻ അനന്തമായവനും ആകാശത്തിന്റെ ഭൂമിയുടെയും ന്യായമാകുന്നു. പാപത്തിന്റെ ശിക്ഷ മരണമാകുന്നു. മറ്റൊരാൾക്ക് വേണ്ടി ഈ ശിക്ഷയെ കൊടുക്കുവാൻ അവിടെ വേറൊരുവനും കഴിയുകയില്ലായിരുന്നു. കാരണം എല്ലാ മനുഷ്യരും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നിരിക്കില്ലും അവന്റെ തുടക്കമേ അവൻ ഒരു കുറ്റക്കാരനായിട്ടാണ്. മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നവരായി നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല. കാരണം നാം എല്ലാവരും കുറ്റക്കാരാണ്. നാം പാപത്തിൽ ജനിക്കുകയും അകൃത്യത്തിൽ ഉരുവാകുകയും കള്ളം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ആശയുടെ യാതൊരു കിരണങ്ങളും എങ്ങുമില്ല. നാം ദൈവത്താൽ മരണത്തിനായി ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ പ്രാണികളും ആ ശിക്ഷാവിധിയുടെ അടിയിലായിരിക്കുന്നു. നീതിമാന്മാരായ മനുഷ്യർ എഴുന്നേറ്റിട്ട് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ അവന്റെ തുടക്കമേ അവനൊരു പാപിയായിട്ടാണ്. ഈ ശിക്ഷാവിധി അടയ്ക്കുവാൻ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവം തന്നെ സ്വയം മരിക്കുന്നതായിരുന്നു. അങ്ങനെ ദൈവം ഒരാത്മാവായിരിക്കെ മരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അവനൊരു ജഡശരീരമായി വന്നിട്ട് സ്നേഹം കൊണ്ടുള്ള ഒരു ജീവൻ കൊണ്ട് അതിനെ പ്രകടിപ്പിച്ചു. അവനിലുണ്ടായിരുന്ന എല്ലാ വൈശിഷ്ട്യങ്ങളെയും എടുത്ത് സോമനസാല ഒരു പരമോന്നതമായ ബലിയായി കൊടുത്തു. അതിൽ കൂടെ കുറ്റക്കാരുടെ കുറ്റങ്ങൾ എടുക്കുവാൻ അവന് കഴിഞ്ഞു. നാം എല്ലാവരും പാപികളായിരിക്കെ രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ യാതൊരു വഴിയുമില്ലായിരുന്നു. അവൻ ഈ ലോകത്തിലേക്ക് കാണപ്പെടുവാൻ വേണ്ടി മാത്രമല്ല വന്നത്, എന്നാൽ ഒരു ബലിയായിട്ട് മരിക്കുവാൻ വേണ്ടിയായിരുന്നു. കായിന്റെ മുത്തമായി യാഗം കഴിക്കുന്നതിൽ കൂടി ഹാബേൽ അത് പ്രകടിപ്പിച്ചു. ഒരു കുഞ്ഞാടിനെ അതിന്റെ കഴുത്തിൽ ഒരു മുന്തിരിവള്ളി കൊണ്ട് ചുറ്റിയിട്ട് ആ പാറയിലേക്ക് അവൻ അതിനെ കൊണ്ടുവന്നു. ആ പാറയുടെ മേൽ ആ കുഞ്ഞാട് അതിന്റെ ചെറിയ താടി പിന്നിലേക്ക് വലിച്ചു വെച്ചുകൊണ്ട് അവിടെ കിടന്നു. ഒരു പാറ കഷ്ണം കൊണ്ട് ആ കുഞ്ഞാടിന്റെ ചെറിയ കഴുത്തിന്മേൽ അവൻ ആഞ്ഞടിച്ചു. അത് കരഞ്ഞുകൊണ്ട് രക്തം തെറപ്പിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരുന്നു. ആ വെളുത്ത പാറക്കല്ല് രക്തത്താൽ കുളിച്ചിരുന്നു. ഹാബേൽ കാൽവരി അവിടെ പ്രകടമാക്കിയിരുന്നു. ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിന്റെ കുഞ്ഞാട് കൊല്ലപ്പെട്ടിട്ട് കുറ്റക്കാരായ പാപികളുടെ സ്ഥാനത്തെടുക്കാനായി കടന്നുവന്നു. അവൻ ചതയ്ക്കപ്പെടുകയും തകർക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന് സ്വയമല്ലാതെ മറ്റൊരു ജീവിക്കും കഴിയാത്ത വിധമുള്ള ഒരു മരണത്താൽ അവൻ മരിക്കപ്പെട്ടു. അവന്റെ തോളിൽ കൂടി തൂങ്ങിയിരുന്ന രക്തം നിറഞ്ഞ മുടിച്ചുരുളുകളിൽ കൂടി രക്തം ഭൂമിയിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അത് പാപം എത്ര ഭയാനകരമായ ഒന്നായിരുന്നു എന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നു. പാപത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവന് മരിക്കേണ്ടി വന്നു. യാതൊന്നിനും അതുപോലെ മരിക്കാൻ കഴിയുകയില്ല. യാതൊന്നിനും ആ മരണത്തെ വഹിക്കുവാൻ കഴിയുകയില്ല. അതിപ്രകാരം പറയുന്നു, അതായത് അവർ അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കുറച്ചു നാളുകളായി കഴിഞ്ഞിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. അത് ഇപ്രകാരം സംഭവിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന് ഒരു ശാസ്ത്രജ്ഞനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അവൻ മരിച്ചത് എന്തുകൊണ്ടായിരുന്നെന്നാൽ അത് റോമൻ പടയാളികളുടെ കുന്തമേറ്റതുകൊണ്ടായിരുന്നല്ല, അല്ലാത്തപക്ഷം രക്തം നഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നില്ല അവൻ മരിച്ചത്. എന്തുകൊണ്ടെന്നാൽ അവന്റെ ശരീരത്തിൽ അപ്പോഴും രക്തമുണ്ടായിരുന്നു. അവൻ മരിച്ചത് എന്ത് കാരണത്താലായിരുന്നെന്നാൽ അത് റോമൻ പടയാളികളുടെ കുന്തമോ അല്ലെങ്കിൽ അവന്റെ കൈമേൽ തുറക്കപ്പെട്ട ആണികളോ ആയിരുന്നല്ല, അല്ലെങ്കിൽ അവന്റെ തലയിൽ അവർ വെച്ച മുൾക്കിടീടമോ ആയിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണെന്നാൽ അവൻ മരിച്ചത് വ്യസനത്താലായിരുന്നു. കാരണം അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനൊരു തകർന്ന ഹൃദയത്തോടെ മരിച്ചു. ഒരു സമയത്ത് അവന്റെ സൃഷ്ടിയെ അവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മരിക്കുമ്പോൾ അവന്റെ മുഖത്തവർ തൂപ്പുമെന്നും അവൻ മനുഷ്യരാൽ തള്ളിക്കളയപ്പെടുമെന്നും അവൻ അറിഞ്ഞിരുന്നു. അത് സംഭവിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാൽവരിയിൽ വെച്ച് കരഞ്ഞ അതേ ശബ്ദത്താൽ ദാവീദ് കരഞ്ഞു, എന്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്? പാപം എത്ര ഭയാനകരമായ കാര്യമാണ് ചെയ്യുന്നത്! അത് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടേണ്ടിയിരുന്ന പാപബലിയായിരുന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകറ്റപ്പെട്ടു. പാപം അവനെ വേർപെടുത്തി. ദൈവം നമ്മുടെ പാപങ്ങളെ അവന്റെ മേലിടുകയും അവൻ ദൈവത്തിൽ നിന്നും അകറ്റപ്പെടുകയും ചെയ്തു. ആ കാരണത്താലാണ് അവൻ നിലവിളിച്ചത്, നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? അവൻ തള്ളിക്കളയപ്പെട്ടിരുന്നതിനാൽ ഈ സ്ഥാനമെടുക്കാൻ കഴിഞ്ഞു. തന്റെ ജനങ്ങൾക്ക് രക്ഷിതാവായും അവർക്ക് ജീവനെ നൽകിക്കൊണ്ടുവന്നപ്പോൾ അവർ അവനെ തള്ളിക്കളഞ്ഞത് അവൻ കണ്ടു. അതവനെ അത്രമാത്രം വ്യസനത്തിലാക്കിയിട്ട് അവന്റെ ഹൃദയം അത്രമാത്രം തകരുകയും രക്തവും വെള്ളവും അവന്റെ ശരീരത്തിലെ രാസപദാർത്ഥങ്ങൾ വേർപെടുത്തുകയും ചെയ്തു. അതെന്തായിരുന്നുവെന്ന് മനുഷ്യൻ ഒരിക്കലും അറിയില്ല. ആ കാരണത്താലാണ് വേറൊരു മനുഷ്യനും അതുപോലെ ഒരിക്കലും മരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടവനായിരിക്കാൻ കഴിഞ്ഞാലും അവർ നിങ്ങളുടെ കാലുകളെ തീയിലിട്ടെന്നിരിക്കാം, അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി അറുത്തെന്നിരിക്കാം, അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കത്തിച്ചെന്നിരിക്കാം, എന്നാൽ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ആ രീതിയിൽ മരിക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലല്ല. അവന് ദൈവമാകേണ്ടിയിരിക്കുന്നു. അവൻ മനുഷ്യനേക്കാളും കൂടിയവനായിരിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി ചിന്തിച്ചാൽ ദൈവം അവൻ മരിച്ചു. അവനൊരു നുറുങ്ങിയ ഹൃദയത്തോടും അത്രമാത്രം വ്യസനത്തോടും കൂടി ഈ ലോകത്തിനു വേണ്ടി മരിച്ചു. അവനില്ലാതെ ഒരു രാസപദാർത്ഥങ്ങളുടെ പ്രതിപ്രവർത്തനമുണ്ടാക്കി അത് നിങ്ങളിൽ ഉണ്ടാകുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കതുപോലെ പ്രയാസപ്പെടുവാൻ കഴിയുകയില്ല. അതുപോലൊരു വ്യസനം നിങ്ങളിൽ ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് ഒരൊറ്റ വരുവിനും മാത്രമേ അത് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. അതവൻ ചെയ്യുകയും ചെയ്തു. സ്നേഹിക്കാനും നല്ലത് ചെയ്യുവാനും മാത്രമല്ലാതെ യാതൊന്നും അറിയാൻ വയ്യാത്ത ആ വിലയേറിയ ജീവൻ ഇത് അവിടെ തൂങ്ങുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അത് തൂങ്ങിക്കിടക്കുന്നു. വസ്ത്രം ഉരിയപ്പെട്ട് നഗ്നമായി ലജ്ജിതനായിട്ടവൻ അവിടെ ഉയർത്തപ്പെട്ടു. വസ്ത്രം ഉരിയപ്പെട്ട് നഗ്നമായ അവസ്ഥയിൽ അത് നീയായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നേനെന്ന് നീ ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം ലജ്ജാകരമായ ഒന്നായിരുന്നു അത് ദൈവത്തിന് എന്നുള്ളത് നിനക്കറിയില്ല. അങ്ങനെ അവൻ അവിടെ തൂങ്ങിക്കിടന്നു. ക്രൂശിൽ തറയ്ക്കപ്പെട്ട രൂപത്തിന്റെ അരയ്ക്ക് ചുറ്റും ഒരു ചെറിയ തുണിക്കഷ്ണം പോലെ എന്തോ ഒന്ന് ഉള്ളതായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് വെറുതെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ. കാരണം അത് ചിത്രകാരൻ അവിടെ വരച്ചതാണ്. എന്നാൽ അവർ അവന്റെ വസ്ത്രം ഊരിയെടുത്തു. അവനൊരു മേലങ്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ വലിച്ചു കീറിയിട്ട് അതിനായി ചീട്ടിട്ടു. ഏറ്റവും പരമാവധി വരെ അവൻ ലജ്ജിതനാക്കപ്പെട്ടിരുന്നു. എന്നിരുന്നിട്ടും ദൈവമായിരിക്കെ അവന്റെ മുഖത്ത് പാപികളുടെ തുപ്പലും സഹിച്ച് അവന് നിൽക്കേണ്ടി വന്നു. എന്നിരുന്നിട്ടും അവൻ കരണ്ടയുടെ ഏറ്റവും ആഴമായിരിക്കെ പൊതുജനങ്ങളുടെ മുമ്പാകെ വസ്ത്രം ഉരിയപ്പെട്ട് നഗ്നനായി അവന് മരിക്കേണ്ടിയിരുന്നു. അതുപോലെയുള്ള മാനസികാവസ്ഥ അത്രത്തോളമായിട്ട് അത് രക്തവും വെള്ളവും രണ്ടായി വേർപെടുത്തി. കവി ഇത് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യാതൊരു അതിശയവുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പാറകൾ മധ്യ പിളരുകയും ആകാശമെരുളുകയും എന്റെ രക്ഷിതാവ് തന്റെ തല ചായച്ച് മരിക്കുകയും ചെയ്തു. എന്നാൽ തിരച്ചിൽ തുറന്നത് സ്വർഗീയ ആനന്ദത്തിന്റെയും അനന്ത ദിവസങ്ങളുടെ വഴി വെളിപ്പെടുത്തി. തീർച്ചയായും അവനത് ചെയ്യേണ്ടി വന്നു. ആ തിരച്ചില മനുഷ്യനും ദൈവത്തിനും മധ്യയായി തൂങ്ങിക്കിടന്നു. എന്നാൽ ആ കീറപ്പെട്ട തിരശീല സ്വർഗത്തിലെ ആനന്ദത്തിന്റെയും അനന്ത ദിവസങ്ങളുടെയും വഴി വെളിപ്പെടുത്തി തന്നു. കാൽവരി എന്തോ എന്ന് അർത്ഥമാക്കുന്നു. നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നതിലും കൂടുതൽ അത് അർത്ഥമാക്കുന്നു. തീർച്ചയായും ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു. അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ അത് ശിക്ഷാവിധിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന് ഇനിയും യാതൊരു പിടിയുമില്ല. അവൻ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ പാപം മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് മരിച്ചിരിക്കുന്നു, അത് തീർന്നിരിക്കുന്നു, അത് ശക്തിയില്ലാതായിരിക്കുന്നു, അത് ജീവനില്ലാത്തതായിരിക്കുന്നു. ജനങ്ങളെ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മനുഷ്യജാതിയുടെ ശത്രുവായ പാപം മരിക്കുകയും ജീവനില്ലാത്തതാകുകയും ചെയ്തിരിക്കുന്നു. അതിന് ഇനിയും യാതൊരു പ്രഭാവവുമില്ല, അതിനത് കഴിയുകയുമില്ല. സൂര്യൻ അതിന്റെ വെളിച്ചം അടച്ചു കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നില്ല, ഭൂമി ഇരുട്ടാകുകയും അതെല്ലാം അവൻ വീണ്ടെടുക്കുകയായിരുന്നു. ഇപ്പോൾ അത് മരിച്ചിരിക്കുന്നു, അത് അടക്കപ്പെട്ടിരിക്കുന്നു, അതിന് ജീവനില്ല, അതിൽ ഇനി ജീവനില്ലാത്തതിനാൽ അത് അടക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നു അടക്കപ്പെട്ടത്? ദൈവത്തിന്റെ ശരീരമായിരുന്നു അടക്കപ്പെട്ടത്, കാരണം അത് പാപബലിയായിരുന്നു. അത് തീയിലിട്ട് ചുട്ടുകളയപ്പെട്ട കുഞ്ഞാടായിരുന്നു. അകൃത്യങ്ങളുടെ തീയാൽ അത് ചുട്ടുകളയപ്പെട്ടിരുന്നു. ആ നിഷ്കളങ്കമായ കുഞ്ഞാട് അത് പാപം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. അതായത് ദൈവം അവനൊരു തെറ്റും അറിയില്ലായിരുന്നു. അവന്റെ ജീവൻ കൊടുക്കപ്പെട്ടിട്ട് അതൊരു പാപബലിയായി അവിടെ തൂങ്ങിക്കിടന്നു. അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. അവൻ അടക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ ശരീരം, അതായത് പാപബലി, അടക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ പേർ കുറച്ച് സമയത്തിന് ശേഷം ഓരോരുത്തരായിട്ട് ഈ കുളത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി കടന്നുവരും. എന്തുകൊണ്ട്? എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ആ ശരീരത്തിൽ നിന്ന് കടന്നു വന്നതായ ആത്മാവ് ഇത് നിവൃത്തിയായി എന്നവൻ നിലവിളിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പാപത്തെ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ഇനിയും ഓർക്കാതിരിക്കേണ്ടതിനു വേണ്ടി നമുക്കതിനെ കുഴിച്ചിടേണ്ടിയിരിക്കുന്നു. അതങ്ങനെയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്തെങ്കിലും ഒന്ന് കുഴിച്ചിടുമ്പോൾ അത് മറഞ്ഞിരിക്കുന്നു, അത് നമ്മുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. അങ്ങനെ അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. ദൈവത്തിന് ഇനിയും നമ്മുടെ പാപങ്ങളെ കാണാൻ കഴിയുകയില്ല, കാരണം അവ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. അതെവിടെയാകുന്നു കുഴിച്ചിട്ടിരിക്കുന്നത്? വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലാകുന്നു. വിസ്മൃതിയുടെ മഹാസമുദ്രത്തെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ദൈവത്തിനവ ഇനി ഒരിക്കലും ഓർക്കാൻ കഴിയുകയില്ല, കാരണം അത് മരിച്ചിട്ട് അടക്കപ്പെട്ടിരിക്കുന്നു. അത് ഓർക്കാൻ പോലും ഇനിയും കഴിയുകയില്ല. അത് ദൈവത്തിന്റെ ഓർമ്മയിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ അടക്കവും അവനായിരുന്നു. അതിനെ പഴയ നിയമത്തിൽ അവൻ പ്രതിനിധീകരിച്ചിരിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി അവർക്കൊരു പാപബലി ഉണ്ടായിരുന്നു. ആ പാപബലിക്ക് വേണ്ടി അവർ രണ്ട് കോലാടുകളെ എടുത്തിരുന്നു. അതിൽ ഒന്ന് കൊല്ലപ്പെട്ടിരുന്നു. മറ്റേ കോലാട് കൊല്ലപ്പെട്ട ആടിന്റെ മേൽ വെച്ചിരുന്ന പാപങ്ങളെ ജീവനുള്ള ആടിന്റെ മേൽ വയ്ക്കപ്പെടുന്നു. ഓർക്കുക, യേശു ഒരാടായിരുന്നു, അവനൊരു കുഞ്ഞാടായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ അവനൊരു കോലാടായിത്തീരുന്നു. അവൻ നീതിമാനായിരുന്നു, കാരണം അവൻ ദൈവമാകുന്നു, ആ ആടാകുന്നു. എന്നാൽ അവനൊരു കോലാടും പാപവുമായി. അതുമൂലം എനിക്കും നിനക്കും വേണ്ടി അവനൊരു പാപബലിയായി തീരാൻ കഴിഞ്ഞു. ഒരാടിൽ നിന്ന് ഒരു കോലാടാക്കപ്പെട്ടു. യേശു രണ്ട് മൃഗങ്ങളിലും, അതായത് രണ്ട് ആടുകളിലും പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒന്ന്, അവൻ മരിച്ചത് അവൻ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു. രണ്ടാമത്തേത്, പ്രായച്ചിത്തത്തിന്റെ പാപങ്ങളെ അസസേലിന്മേൽ വയ്ക്കപ്പെട്ടു. അങ്ങനെ അസസേൽ ജനങ്ങളുടെ പാപങ്ങളെ എടുത്തുകൊണ്ട് ദൂരെയായിട്ട് മരുഭൂമിയിലേക്ക് ജനങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നു. എന്തായിരുന്നു അത്? അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണവും അടക്കവുമായിരുന്നു. മരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു. മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു. അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. മനുഷ്യരുടെ പാപങ്ങളെ തന്റെ മേൽ വഹിച്ചുകൊണ്ട് സ്വയം പാതാളത്തിന്റെ ആഴത്തിലേക്ക് അവൻ പോയി. അവൻ പാപബലിയായിരുന്നു. മനുഷ്യരുടെ പാപം അവന്റെ മേലായിരുന്നു. അവൻ അവർക്ക് വേണ്ടി മരിച്ചു. കൂടാതെ പാപം അവന്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുകയും അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതത്രയുമായിട്ട് ദൈവത്തിന് ഒരിക്കലും ഇനിയും അവയെ കാണാൻ പറ്റുകയില്ല. അതിനെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ഓ, ഇതുപോലെയുള്ള ഒരു രക്ഷിതാവിന് വേണ്ടി ദൈവത്തിന് സ്തോത്രമെന്ന് സഭയ്ക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയും. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല ക്ഷമിക്കപ്പെട്ടത്, എന്നാൽ അവ ഇനിയും ഒരിക്കലും ഓർക്കാതിരിക്കത്തക്കൊണ്ണം വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. അടക്കപ്പെട്ട് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. ഇനിയും ഒരിക്കലും അവ ഓർക്കപ്പെടാൻ കഴിയുകയില്ല, കാരണം അവ പോയി കഴിഞ്ഞിരിക്കുന്നു. അവ ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. അവ മരവിക്കപ്പെട്ടിരിക്കുന്നു, അവ വേർപെടുത്തപ്പെട്ടിരിക്കുന്നു, അവ എടുത്തുകളയപ്പെട്ടിരിക്കുന്നു. ദൈവം ഇനിയും അവയെ ഒരിക്കലും ഓർക്കുന്നില്ല. എന്ത്, ഈ രാവിലെ സമയം നമ്മുടെ പാപങ്ങൾ ഇനിയും ഓർക്കപ്പെടുകയില്ല എന്നറിയുന്നതിൽ സഭ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. അവ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ എടുത്തുകളയപ്പെട്ടിരിക്കുന്നു. ഉയരക്കപ്പെടുന്നതിനും അപ്പുറത്തായിട്ടുള്ള കുഴിയിൽ അതായിരിക്കുന്നു. അവ എന്നേക്കുമായി മരിച്ചിരിക്കുകയും അവയെക്കുറിച്ച് മറന്നു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ആയിരിക്കുന്നു. മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു, എന്നാൽ അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ ദൂരെയായി വഹിച്ചുകൊണ്ടുപോയി. അവൻ ആ പാപങ്ങളെ അത്രമാത്രം ദൂരെ വഹിച്ചുകൊണ്ടുപോയിട്ട് ആ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഓ, നമുക്കറിയാം ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ വിശ്വസിക്കപ്പെടുന്നുവെന്നും അവ ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള സത്യങ്ങളുമാണെന്ന്. അത് ദൈവത്തിന്റെ സത്യങ്ങളാണ്. ഈ മഹത്തായ എല്ലാ കാര്യങ്ങളും മാനുഷികമായി വെളിപ്പെടുത്തലിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരിക്കലും നമ്മുടെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുകയുമില്ല. എന്നാലോ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം ഒരുക്കപ്പെട്ട് എന്നേക്കുമായി അവൻ എന്നെ നീതീകരിച്ചു. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു. അടക്കപ്പെട്ട് എന്റെ പാപങ്ങളെ അവൻ വഹിച്ചുകൊണ്ടുപോയി. അത് ശരിയാണ്. എന്നാൽ ഉയർക്കപ്പെട്ട് അവൻ എന്നെ നീതീകരിച്ചു. എന്തായിരുന്നു ആ ഉയർത്തെഴുന്നേൽപ്പ്? അത് ബില്ല് അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ രസീതായിരുന്നു. ഉയർക്കപ്പെട്ട് എന്നേക്കുമായി എന്നെ സ്വതന്ത്രമായി നീതീകരിച്ചിരിക്കുന്നു. ഓ, എന്തൊരു രക്ഷിതാവാണ്! ഉയർക്കപ്പെട്ടിരിക്കുന്നു. ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു മനുഷ്യനെ കഷ്ടപ്പെടാൻ കഴിയും, ഒരു മനുഷ്യന് മരിക്കാൻ കഴിയും, ഒരു മനുഷ്യന് അടക്കപ്പെടാനും കഴിഞ്ഞിരിക്കാം. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പാകുന്നു ഇതിലെല്ലാത്തിലും വെച്ച് ഏറ്റവും വലുതും മഹത്തായതും, കാരണം അത് ദൈവത്തിന്റെ അംഗീകാരമാകുന്നു. എന്റെ നിയമങ്ങൾ പൂർണ്ണമാക്കിയിരിക്കുന്നു. എന്റെ ആവശ്യം അവനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവനവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർക്കപ്പെട്ട് അവൻ എന്നേക്കുമായി എന്നെ നീതീകരിച്ചിരിക്കുന്നു. അവന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് വികാരങ്ങളെ ഉളവാക്കുമെന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. മാനുഷ്യഹൃദയത്തിന് ഇതിനെ അടക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. ഓ, നമ്മുടെ ജയമേറിയ വിശ്വാസത്താൽ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് പറയാൻ കഴിയും, ഞങ്ങൾ എന്നേക്കുമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവന് മരിക്കുകയും അടക്കപ്പെടുകയും ദൈവം അവനെ ഉയർപ്പ് ദിവസം രാവിലെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവം കാണിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദാനമായി കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയും. ഉയർക്കപ്പെട്ടിട്ട് അവൻ എന്നേക്കുമായി നമ്മെ നീതീകരിച്ചിരിക്കുന്നു. ഓ, അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ മഹത്തായ ദിവസത്തെ ആർക്കും ഒരിക്കലും ചിന്തിക്കാനോ ഒരിക്കലും അറിയുവാനോ കഴിയുകയില്ല. ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് അത് കണ്ടിട്ട് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. പറദീസിൽ നിന്ന് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ഉയർക്കപ്പെട്ടപ്പോൾ അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ! ഉയർക്കപ്പെട്ട് അവനെന്നെ നീതീകരിച്ചു. സ്വർഗം കുലുങ്ങി, ഭൂമി കുലുങ്ങി, പറദീസ കുലുങ്ങി, നരകവും കുലുക്കപ്പെട്ടു. കല്ലറയിൽ നിന്നൊരു മഹാശബ്ദം കേട്ടപ്പോൾ അവ ഉയർക്കപ്പെട്ടു. ഉയർക്കപ്പെട്ട് അവൻ എന്നേക്കുമായി എന്നെ രീതീകരിച്ചു. ഓ, എന്റെ ദൈവമേ, അവനിവിടെ വെച്ച് നമുക്ക് ചെയ്തിരിക്കുന്ന അത്ഭുതകരമായ കൃപയെ നാം നോക്കുമ്പോൾ അവനിൽ മരിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഇത് പാടാൻ കഴിയും. ദൈവം തന്നെ അംഗീകാരത്തെ മുദ്രയിട്ടിരിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഈ ലോകം എന്നെ കാണുകയില്ല, എങ്കിലും നിങ്ങൾ എന്നെ കാണും, കാരണം ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ടിട്ട് ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ നിങ്ങളിലുമായിരിക്കും. ദൈവം എന്താണ് പറഞ്ഞതെന്നുള്ളത് സത്യമാണെന്നതിന്റെയും ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് സത്യമാണെന്നുള്ളതിന്റെയും ഉറപ്പിനായി തെളിവിനായും യേശു ഇപ്രകാരം പറയുന്നു: ഞാൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വരും, നിങ്ങളോടൊപ്പം ഞാൻ വാസം ചെയ്യുകയും എന്നേക്കും നിങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്യും. എങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആശ തങ്ങളുടെ ഹൃദയത്തിലുള്ള വിശുദ്ധന്മാർക്ക് പാട്ട് പാടുവാൻ കഴിയും. ആ പ്രകാശമുള്ളതും മേഘമില്ലാത്തതുമായ രാവിലെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ അവന്റെ ഉയർപ്പിന്റെ മഹത്വം കൊണ്ടാടും. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആകാശത്തിനപ്പുറയുള്ള അവരുടെ വീടുകളിൽ കൂടുമ്പോൾ അത് സമ്പൂർണമായ ഉറപ്പോടും ദൈവത്തിന്റെ മുദ്രയോടും ദൈവത്താൽ സ്വയം എടുത്ത് എഴുതപ്പെട്ട രസീതുമായിട്ടായിരിക്കും. അങ്ങ് ദൂരപുസ്തക ചുരുൾ തുറന്ന് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഓ, അത് പറഞ്ഞിരിക്കുന്ന അവനിൽ നിന്നും എന്ന് പറയുക. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു, അടക്കപ്പെട്ട് അവനെ പാപങ്ങളെ ദൂരെ വഹിച്ചുകൊണ്ടുപോയി. ഓ, ഉയർക്കപ്പെട്ട് എന്നേക്കുമായി അവൻ എന്നെ സ്വതന്ത്രമായി നീതീകരിച്ചിരിക്കുന്നു. പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബലികളെല്ലാം സാങ്കല്പികമാകാൻ കഴിഞ്ഞെന്നിരിക്കാം, കൂടാതെ ഈ ബലികളെല്ലാം പരാജയപ്പെട്ടെന്നും ഇരിക്കാം. എന്നാൽ ഈസ്റ്റർ ദിവസം രാവിലെ അവൻ എഴുത്തിരുന്നേറ്റപ്പോൾ ദൈവം അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. അതെന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മഹത്വമായ ഹാലലുയ കൊണ്ടുവരുന്നതായി ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇത് മനുഷ്യരെ മരണത്തിന്റെ വായിൽ നിർത്തുവാൻ ഇടയാക്കുന്നു എന്നുള്ള യാതൊരു അത്ഭുതവുമില്ല. അത് ജനങ്ങളെ അതില്ലാത്തതായ കാര്യങ്ങളെ അതുള്ളതുപോലെ പറയാൻ ഇടയാക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഉയർക്കപ്പെട്ടിട്ട് അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. അവൻ ഉയർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉയർക്കപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായി സ്വതന്ത്രമായിട്ട് നീതീകരിച്ചിരിക്കുന്നു. 40 ദിവസങ്ങൾക്ക് ശേഷം അവൻ അവിടെ നിന്നുകൊണ്ട് തന്റെ മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുത്വാകർഷണം അതിന്റെ പിടിയെ നഷ്ടപ്പെടുവാൻ തുടങ്ങി. അവന്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു, പിഴ അടക്കപ്പെട്ടിരിക്കുന്നു, അതിന്റെ രസീത് അവന്റെ കൈവശം തന്നെയുണ്ട്. അത് ദൈവത്തിന്റെ രസീതാകുന്നു. അവന്റെ മക്കളുടെയും സഭയുടെയും വിശ്വാസികളുടെയും എല്ലാ പാപങ്ങളും കീഴടക്കപ്പെട്ടിരിക്കുന്നു, പാത ശരിയാക്കിയിരിക്കുന്നു. ഇനി അവന് ഭൂമിയിൽ നിൽക്കാൻ കഴിയുകയില്ല. നമ്മെ എന്താണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അത് ഗുരുത്വാകർഷണമാകുന്നു. ഗുരുത്വാകർഷണം തകരുവാൻ തുടങ്ങിയിട്ട് അതിന്റെ പിടിന്ന് അതിനെ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചത്? അവൻ ഭൂമിയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. നിങ്ങൾ ഭൂലോകമെങ്ങും പോയി എല്ലാ ജീവികളോടും ഈ സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് അവന്റെ ചുണ്ടുകളിൽ നിന്നും ഈ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടു. ഭൂലോകമെങ്ങും പോയി എല്ലാ ജീവികളോടും ഈ സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കുകയോ മരണകരമായി യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവയ്ക്കുകയാണെങ്കിൽ അവർ സുഖം പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നു, ഗുരുത്വാകർഷണം എന്നിൽ നിന്ന് തകർക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിന് ഇനി ഒരു പിടിയുമില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ദൈവം അതിനെ തെളിയിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ രസീത് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കുന്നു. ഒരു ദിവസം ഞാൻ തിരികെ വരും, ഒരു ദിവസം അവൻ വരും. ഓ, എത്ര മഹത്വമേറിയതാണ് ആ ദിവസം! അപ്പോൾ ജീവിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും വീണ്ടും വരവും ഇന്ന് സഭയുടെ ആശയാകുന്നു. അത് ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു, അടക്കപ്പെട്ട് അവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. ഉയർക്കപ്പെട്ടവൻ എന്നെ എന്നേക്കുമായി സ്വതന്ത്രമായി നീതീകരിച്ചിരിക്കുന്നു. ഒരു ദിവസം അവൻ വീണ്ടും വരും. ഓ, എത്ര മഹത്വമേറിയതാണ് ആ ദിവസം! എന്താകുന്നു അത്? അഞ്ചക്ഷരങ്ങളിലായി അഞ്ച് കാര്യങ്ങൾ. യേശു, JESUS, യേശു. ജീവിച്ചുകൊണ്ടവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ടവൻ എന്നെ രക്ഷിച്ചു, അടക്കപ്പെട്ടവൻ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. ഉയർക്കപ്പെട്ടവൻ എന്നെ എന്നേക്കുമായി നീതീകരിച്ചിരിക്കുന്നു. ഒരു ദിവസം അവൻ വീണ്ടും വരും. ഓ, എത്ര മഹത്വമേറിയതാകുന്നു ആ ദിവസം! നാം അവന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രകാശമുള്ള മേഘമില്ലാത്ത രാവിലെ സമയം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ മഹിമയെ പങ്കിടുന്നതാണ്. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആകാശത്തിനപ്പുറമുള്ള അവരുടെ വീടുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ, അങ്ങ് പുസ്തകൾ ചുരുളുകൾ തുറന്ന് പേർ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ എന്റെ വശത്ത് രസീതുണ്ട്. അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു, അവന്റെ മക്കളുടെ ഹൃദയത്തിൽ അവൻ വസിക്കുന്നു. അതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സ്നാന ശുശ്രൂഷയ്ക്കായി ചൂടുവെള്ളം കൊണ്ട് കുളം തയ്യാറായി ഇരിക്കാൻ പോകുന്നതാണ്. നാം തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. നമ്മുടെ മധ്യ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഈ ബലിയാത്രയും ധാരാളമായി വിലമതിച്ചിട്ട് അതിനെ ഇതുവരെയും സ്വീകരിക്കാത്തവരെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആശയപ്പെടുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചിട്ട് നിങ്ങളതിനെ, അതായത് അവന്റെ ബലിയെ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ പ്രാണനെ വെടിപ്പാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ആഘോഷിക്കുന്ന ഈ ദിവസം പുതിയ തൊപ്പി ധരിക്കുന്നതിനോ പുതിയ വസ്ത്രം ധരിക്കുന്നതിനോ ഉള്ളതല്ല എന്ന കാര്യം ഓർക്കുക. അതൊക്കെ ശരിയാണ്, ഇത് പുതിയതായ എന്തോ ഒന്നിന്റെ അടയാളമാകുന്നു. ദൈവം പുതിയതായി എന്തോ ഒന്ന് പ്രവർത്തിച്ചു, അതൊക്കെയും ശരിയാണ്. എന്നാൽ ഇതത് മാത്രമല്ല, ഈസ്റ്റർ അതിനെ അർത്ഥമാക്കുന്നില്ല. ഒരു ബണ്ണിയോ ഈസ്റ്റർ മൂലുകളോ അല്ലെങ്കിൽ ബണ്ണിമുട്ടകളോ അല്ലെങ്കിൽ ചെറിയ വെള്ളക്കോഴിക്കുഞ്ഞുകളോ അങ്ങനെ പലതും. എന്നാൽ സഹോദര, അതല്ല അത് ഉദ്ദേശിക്കുന്നത്. ഈസ്റ്റർ ഒരു വിജയത്തിന്റെ ഉത്സവമാകുന്നു. ദൈവം തന്റെ സ്വന്തം പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് ഈ ഭൂമിക്ക് നൽകിയ ഒരു വലിയ വിജയമാകുന്നു അത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിക്കാതെ നിത്യജീവനെ പ്രാപിക്കും. പുനരുദ്ധാനം നിങ്ങളുടെ ജീവിതത്തിലുമാകാൻ കഴിയും. നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ രാവിലെ സമയം നിങ്ങൾ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ അവങ്കിലേക്ക് ഉയർത്തുമോ? ആ പുനരുദ്ധാനത്തിന്റെ ജീവൻ എന്റെ ഹൃദയത്തിലുമായിരിക്കേണ്ടതിന് ദൈവമേ എന്നെയും ഓർക്കണമെന്ന് പറയുമോ? നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രാനം, ഞാനും എന്റെ കൈകളെ ഉയർത്തുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഇവിടെ ആരെങ്കിലും തന്റെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദര, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാനും ഈ പുനരുദ്ധാനത്തിന്റെ ജീവനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമോ? ക്രിസ്ത്യാനികളെ, നിങ്ങൾ ജോലിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തോട് പ്രതിജ്ഞ എടുക്കുകയില്ലേ? അത് വേറെ ആരെങ്കിലും ഇനിയും അവങ്കിലേക്ക് കൈയുയർത്തുമോ? സ്നേഹവാനായ പിതാവേ, ഇവിടെയായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും നീ കണ്ടിരിക്കുന്നു. കൂടാതെ അവയിലെ ഉദ്ദേശവും വസ്തുനിഷ്ഠയും നീ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ദയക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് അനുവദിക്കണമേ. ദയ ഈ ജനങ്ങളോട് കാണിക്കപ്പെടണമേ. ഒരു മണിക്കൂർ ആരാധനയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ അവർ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്നതിനായി അവർ ഈ സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളത് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. നീ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയുടെ പോലെ വേറൊരു ജീവിതമുണ്ടായിരുന്നില്ല. മരിക്കുന്നതിനെക്കുറിച്ചോ ഈ രീതിയിലുള്ള ഒരു മൃത്യു സഹിക്കുന്നതിന് നീ ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ അടക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടുപോയി. ജനങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നീ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലേക്ക് പോയി. എന്നാൽ നീ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി സ്വതന്ത്രമായി നീതീകരിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങൾ നിന്റെ വരവിനെയും കാത്തുകൊണ്ട് നിൽക്കുന്നു. ദൈവമേ, നീ അവരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കിനിയും അത്രയധികം സമയമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, കാരണം അത് വാതിൽക്കലായിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ രാജ്യങ്ങൾ ഒന്നുമില്ലാതെ ആയിരിക്കാൻ കഴിയും. ദൈവമേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, സഭയുടെ ആശയായ നിന്റെ വരവിനെയും കാത്ത് ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ ഈസ്റ്റർ ദിവസം രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയിരത്തിലധികം ജനങ്ങൾ ഈ മണ്ണിന്റെ പൊടിയിൽ ആ നാഴികയും കാത്തുകിടക്കുന്നു. അവരുടെ പ്രാണരകൾ യാഗപീഠത്തിന് കീഴിലായി എത്രനാൾ കർത്താവേ, എത്രനാൾ എന്ന് കരയുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ നാം ചെയ്യുന്നതെന്തും ഒരു ചെറിയ കാര്യമാണെന്നുള്ളത് ഞങ്ങൾ ഓർക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരേ ഒരു കാര്യം നിന്റെ വരവിനെ കാത്തിരുന്നുകൊണ്ട് എല്ലാവരോടും അതിനെക്കുറിച്ച് പറയുക മാത്രമാണ്. ഈ സന്ദേശം വളരെ അടിയന്തരമാകുന്നു. നീ ഏത് സമയത്തും വരുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സന്ദേശം ജനങ്ങളുടെ അടുക്കൽ എത്തിക്കട്ടെ. അവർ സംസാരിക്കുന്നതായി ഈ ബോംബുകളും മിസൈലുകളും ഒരു മിനിറ്റിനുള്ളിൽ മഴ പോലെ പെയ്തിട്ട് ഈ ഭൂമിയിലുള്ള ആയിരം ആയിരം ജനങ്ങളുടെ മേൽ കടന്നു വരാനിടയുണ്ട്. അത് സംഭവിക്കുന്നതിന് മുമ്പേ നിന്റെ ജനങ്ങളെ എടുക്കുന്നതിന് വേണ്ടി നീ വരുമെന്ന് കർത്താവെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നല്ലോ. കർത്താവെ, അതാവിധമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഏത് സമയത്തും ഒരു പുനരുദ്ധാനം ഉണ്ടാവാനിടയുണ്ട്. സഭയ്ക്ക് വേണ്ടി ഒരു ഈസ്റ്റർ ഉണ്ടാവാനിടയുണ്ട്. ഈ പാപകരമായ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിൽ കൂടി നിത്യജീവികയിലേക്ക് ഒരു പുനരുദ്ധാനം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. കൂടാതെ ഇന്നുള്ള സൺഡേ സ്കൂൾ ടീച്ചിങ്ങിലേക്കും മറ്റ് യോഗങ്ങളിലേക്കും ഞങ്ങൾ തുടരുമ്പോൾ ഓ കർത്താവെ, വീണ്ടും സംസാരിക്കണമേ. പല ഹൃദയങ്ങളും അപൂർവമായ രീതിയിൽ ഉത്സാഹിപ്പിക്കപ്പെടണമേ. ഈ രാവിലെ സമയം ധാരാളമായിട്ട് ഈ കുളത്തിലേക്ക് ജനൽ കടന്നു വരാനിടയാക്കണമേ. ഈ ഈസ്റ്റർ ദിവസം രാവിലെ അവന്റെ ബലിയെ സ്വീകരിച്ചിട്ട് കർത്താവെ യേശു ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെടാനിടയാകണമേ. അവരേത് സഭയിലംഗമായിരുന്നാലും അല്ലെങ്കിൽ ഏത് മതപരമായ വിഭാഗത്തിൽ കൂട്ടായ്മ ചെയ്തിരുന്നവരായാലും അതൊരു കാര്യമല്ല, അതൊന്നും അർത്ഥമാക്കുന്നില്ല. എന്നാൽ ആ ബലിയെ അവർ സ്വീകരിച്ചുവോ? അവരിൽ നല്ലതായിട്ട് യാതൊന്നുമില്ല, യേശു ക്രിസ്തു മാത്രമാണ് നല്ലവനായ ഒരേ ഒരുവൻ എന്നവർ ഏറ്റു പറയുന്നുണ്ടോ? നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു, നമ്മുടെ പാപങ്ങളെ എടുത്തിട്ട് അവൻ അടക്കപ്പെടുകയും നാം ഒറ്റയ്ക്ക് അവനിൽ നിൽക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭകൾക്ക് നമ്മുടെ പാപങ്ങളെ അടക്കാൻ കഴിയുകയില്ല, നമ്മുടെ സ്വന്തം ജീവനും അവയെ കുഴിച്ചിടുവാൻ കഴിയുകയില്ല. എന്നാൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ദൈവമേ, ഈ കാര്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മഹത്വമേറിയതായിരിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഇതുവരെയും ഒരിക്കലും കുലുക്കപ്പെടാത്ത വിധം ഈ സ്ഥലത്തെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ ഇളക്കാൻ കടന്നു വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ കാണപ്പെടുവാനിടയാക്കണമേ. കുറച്ച് ഞായറാഴ്ചകൾക്ക് മുമ്പ് രോഗികളായും പീഡിതരായും വളരെ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടതുപോലെ വീണ്ടും ആവർത്തിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രിയിൽ നിന്റെ മഹത്വത്തിന് വേണ്ടി അത് വീണ്ടും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ അപരാധങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിൽ ചിലർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ യഥാർത്ഥമായി ഈസ്റ്റർ ആകുവാനിടയാക്കണമേ. ഈസ്റ്ററിന്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഇവിടെയുള്ള ചിലർക്ക് ഇന്ന് ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ പുതിയ ആശയോടും പുതിയ ജീവനോടും കൂടി ഉയർക്കാനിടയാക്കണമേ. കാൽവരിയിലേക്ക് അവരെ തിരിക്കൂ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവരുടെ കൈകളെ ഉയർത്തുക. ഓ എന്റെ, അത് അത്ഭുതകരമായിരിക്കുന്നു. സഹോദരൻ മാക്ഡവൽ, നിങ്ങളുടെ കുട്ടിയെ അർപ്പിക്കപ്പെടുന്നതിനായിട്ടുണ്ട് ഞാൻ കേട്ടു. സൺഡേ സ്കൂൾ യോഗത്തിന് നിങ്ങൾ തിരികെ വരുന്നില്ലേ? ഓക്കേ, അത് നന്നായിരിക്കും. കുട്ടികളെ സമർപ്പിക്കാനായി ആരെങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ ആ സമയത്ത് കടന്നുവരൂ, അത് വളരെ ശരിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സഭ പിരിച്ചയക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ വീടുകളിലേക്ക് പോയിട്ട് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും തിരികെ വരാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് സമയത്തിന് മുമ്പ് പാടിയ അതേ പാട്ട് തന്നെ പാടാം, ആ പ്രകാശമുള്ളതും മേഘമില്ലാത്തതുമായ എന്ന ഗാനം. നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്, നിങ്ങളുടെ കൈകളെ ഉയർത്തുന്നത് കാണട്ടെ. ആമേൻ.
Shake hands with one another, and we'll see you in the next one.